2022 മാർച്ച് 13 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്ന് പ്രമേഹം കടന്ന് മരുന്നില്ലാതെ ജീവിതത്തിലേക്ക്. പ്രമേഹം എന്ന് കേൾക്കുമ്പോൾ ജീവിതം അവസാനിച്ചല്ലോ എന്ന വിഷാദത്തിലേക്ക് യാത്ര തുടങ്ങുന്നതിനു മുമ്പ് മനസ്സിൽ കുറിക്കേണ്ട ഒരു പേരുണ്ട്. ഡോക്ടർ ഷാജിരാജിന്റെ പുനർജനീസ് ലൈഫ് സയൻസ്. ജീവിതം എത്ര മധുരമുള്ളതാണെന്ന് പ്രമേഹത്തിനുള്ള ചികിത്സയും കഴിഞ്ഞ് പ്രമേഹത്തിന്റെ എല്ലാ മരുന്നുകളും നിർത്തി പൂർണ്ണ ആരോഗ്യവാന്മാരായി ഇവിടെ നിന്നും മടങ്ങുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഫീച്ചർ തയ്യാറാക്കിയത് ദിവ്യ പി, വായിക്കുന്നത് രമ്യ. പ്രമേഹ രോഗത്തിൽ ആദ്യത്തെ 20 വർഷമാണ് ഏറ്റവും പ്രധാനം. പ്രമേഹം ശരീരത്തിൽ കാര്യമായ തകരാറ് ഉണ്ടാക്കാത്ത ഈ കാലയളവിൽ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് കൃത്യമായ ചികിത്സ നേടുകയാണെങ്കിൽ തുടർന്നുള്ള ജീവിതം മധുരിക്കും. എന്റെ ജീവിതം തന്നെ അതിന് തെളിവാണ്. ചെന്നൈയിലെ വെങ്കിട്ടരമണ ആയുർവേദ കോളേജിൽ നിന്ന് 1992 BA MS പാസ്സായി ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ തൃശൂർ സ്വദേശിയായ ഡോക്ടർ ഷാജിരാജ് ആത്മവിശ്വാസത്തോടെ ഈ കാര്യം പറയുമ്പോൾ, പ്രമേഹം ജീവിതം ദുരിതമയമാക്കി പിന്നെ അനുയോജ്യമായ ചികിത്സയിലൂടെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു നടന്ന ഒരു കൂട്ടം ആളുകളുടെ സന്തോഷവും പ്രസരിപ്പും പ്രാർത്ഥനയും ഉണ്ട്. അഗ്നിരസ എന്ന ചികിത്സയിലൂടെയാണ് ഈ ഡോക്ടർ പ്രമേഹ രോഗികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. ഈ ചികിത്സാ സമ്പ്രദായത്തിൽ തുടരുന്ന പ്രമേഹ രോഗികൾക്ക് പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കാതെ ആരോഗ്യപരവും സമാധാനപരവുമായ ജീവിതം നയിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. സ്ഥിരമായി മദ്യം കഴിക്കുന്ന പ്രമേഹ രോഗികളെയും കുട്ടികളിലെ പ്രമേഹത്തെയും ജുവനൈൽ ഡയബറ്റീസ് ഈ രീതിയിൽ സുഖപ്പെടുത്താനാവില്ല. പ്രമേഹത്തെ പ്രതിരോധിക്കുകയും കൃത്യമായ സമയത്തെ ചികിത്സ നൽകുകയുമാണ് പുനർജനീസ് ലൈഫ് സയൻസ് ലക്ഷ്യമിടുന്നത്. വിവിധ ഡയബറ്റിക് സംഘടനകളുമായും ഡോക്ടർമാരുമായും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. അവർക്ക് ഈ ചികിത്സ പറഞ്ഞുകൊടുത്ത് കൂടുതൽ പ്രമേഹ രോഗികളെ രക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ കർത്തവ്യം. പ്രമേഹ രോഗികളില്ലാത്ത ലോകമാണ് ഞങ്ങളുടെ സ്വപ്നം. അതേപോലെ പ്രമേഹ രോഗികൾക്ക് മരുന്നില്ലാത്ത സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. പ്രതീക്ഷയോടെയുള്ള യാത്ര. 2014 ഒക്ടോബർ 1 ഒരു രാത്രി ക്ലിനിക് പൂട്ടി വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് നെഞ്ചിൽ ഒരു അസ്വസ്ഥത തോന്നി. ഒരു നിമിഷം ഇരുട്ട് നിറഞ്ഞ പ്രതീതി, ജീവിതം അവസാനിക്കാൻ പോകുകയാണോ എന്നൊരു തോന്നൽ. ജീവന്റെ വിലയറിഞ്ഞ രാത്രിയായിരുന്നു അത്. തുടർന്നുള്ള പരിശോധനയിലാണ് പ്രമേഹമാണെന്ന് തിരിച്ചറിഞ്ഞത്. അതുവരെ യാതൊരു സൂചനയും ഇല്ലായിരുന്നു എനിക്ക്. അന്നു മുതൽ പലതരം മരുന്നുകൾ, അലോപ്പതിയും ആയുർവേദവും ഉൾപ്പെടെ പരീക്ഷിച്ചെങ്കിലും പ്രമേഹം മാത്രം കുറഞ്ഞില്ല. കേരളത്തിലെ പ്രശസ്തനായ ഒരു പ്രമേഹ വിദഗ്ധനെയും ഇടയ്ക്ക് കണ്ടു. പ്രമേഹത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിലും അതൊരു അസുഖമല്ല, ജീവിതം തീർന്നു എന്നു കരുതേണ്ട എന്ന പ്രതീക്ഷ അവിടെ നിന്നും ലഭിച്ചു. അദ്ദേഹത്തിന്റെ ചികിത്സയിൽ ആയുർവേദവും യോഗയും വ്യായാമവും ഉൾപ്പെടെ എല്ലാം ചെയ്യുമ്പോഴും പ്രഭാത ഭക്ഷണത്തിന് ശേഷമുള്ള എന്റെ ബ്ലഡ് ഷുഗർ ഒരിക്കലും 200 താഴെ വന്നിട്ടേയില്ല. തുടർന്ന് ഞാൻ തന്നെ എന്നെ ചികിത്സിക്കാൻ ഉണ്ടാക്കിയ മരുന്നാണ് ഡയാഡ്രോപ്സ്. ഈ മരുന്ന് ആദ്യമായി കൊടുത്തത് തൃശൂർ സ്വദേശി രാജേഷിനാണ്. പാൻക്രിയാസിൽ കല്ല് നിറഞ്ഞ് ഇൻസുലിൻ ഉൽപാദനം നിലച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന രാജേഷിന് ഈ മരുന്ന് കഴിച്ച ശേഷം വലിയ മാറ്റമുണ്ടായി. രാജേഷ് അന്ന് എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഇതാണ് ശരിക്കും പ്രമേഹത്തിനുള്ള മരുന്ന്. പിന്നീട് എന്റെ പ്രമേഹവും സാധാരണ നിലയിലെത്തിയപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. തുടർന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷിന്റെ അംഗീകാരത്തോടെ 2018 ഡ്രഗ് ലൈസൻസ് നേടിയ ഈ മരുന്ന് ഏറെ പ്രത്യാശയാണ് പ്രമേഹരോഗ ചികിത്സയിൽ പകരുന്നതെന്നാണ് അനുഭവസ്ഥർ വിലയിരുത്തുന്നത്. പേരു പോലെ തന്നെ പുനർജനീസ് ലൈഫ് സയൻസ് പ്രമേഹ രോഗികൾക്ക് പുനർജന്മമാണെന്ന് പറയാം. ഈ മരുന്ന് ആയുർവേദത്തിലെ അർക്ക എന്ന വിഭാഗത്തിൽ വരുന്നതാണ്. രാവണൻ രചിച്ച അർക്കപ്രകാശമാണ് ഈ ചികിത്സയുടെ ആധികാരിക ഗ്രന്ഥം. എന്താണ് അഗ്നിരസ ചികിത്സ? അഗ്നിരസ ചികിത്സ 3 ഘട്ടമാണ്. ആദ്യഘട്ട ചികിത്സയിൽ 14 രോഗിയുടെ മേൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ CGM പിടിപ്പിക്കും. ആ ദിവസം അവർക്ക് സാധാരണ കഴിക്കുന്ന മരുന്നുകളും ആഹാരവും ഉപയോഗിക്കാം. 2 ചികിത്സയിൽ 14 ഇൻഹൌസ് ചികിത്സാ രീതിയാണ്. ആ ദിവസങ്ങളിൽ രോഗി ക്ലിനിക്കിൽ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ താമസിക്കണം. അവരുടെ മേൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ CGM ഘടിപ്പിക്കും. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് അതുവരെയുള്ള അവരുടെ പൂർണ്ണമായ ബ്ലഡ് പാരാമീറ്ററുകൾ പരിശോധിക്കും. ചികിത്സയ്ക്ക് മുമ്പും ശേഷവും ഇങ്ങനെ പരിശോധിക്കാറുണ്ട്. ഹൃദയം, കരൾ എന്നിവയുടെ ക്ഷമത, തൈറോയിഡ്, ലിപിഡ് പ്രൊഫൈൽ, ഇങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നോക്കും. ആദ്യ ദിവസം പ്രമേഹത്തിനുള്ള എല്ലാ മരുന്നുകളും നിർത്തി ഞങ്ങളുടെ മരുന്ന് നൽകി തുടങ്ങും. അതോടൊപ്പം അവർക്ക് വീണ്ടും CGM കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സെൻസർ വയ്ക്കുകയും ചെയ്യും. അതിന്റെ റീഡർ അവരുടെ കയ്യിൽ കൊടുക്കും. അടുത്ത 14 ദിവസം 24 മണിക്കൂറും രോഗികൾക്ക് തന്നെ അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാൻ കഴിയും. ഈ ഷുഗർ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കി ഫുൾ ബോഡി ഡീടോക്സിഫിക്കേഷൻ പ്രക്രിയയിലേക്ക് കടക്കും. അവരുടെ ശരീരത്തിൽ അത്രയും നാൾ അടിഞ്ഞുകൂടി കിടക്കുന്ന ഷുഗർ പൂർണ്ണമായും പുറത്തേക്ക് കളയുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതോടൊപ്പം വ്യായാമങ്ങളും യോഗയും ഡയറ്റ് അനുസരിച്ചുള്ള ഭക്ഷണവും തുടരും. ഇതാണ് പൊതുവെയുള്ള ചികിത്സാ പ്രോട്ടോകോൾ. അതിനുശേഷം അതുവരെയുള്ള സെൻസർ റീഡിംഗ് അവർക്ക് നൽകും. അതിൽ ഓരോ ദിവസവും ഷുഗർ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാം. അടുത്ത 14 ദിവസം വീട്ടിൽ ഈ ചികിത്സ കൃത്യമായി ചെയ്യണം. ഇനി 3 ഘട്ടമാണ്. 16 ദിവസം മൂത്രത്തിലെ ഷുഗറിന്റെ അളവ് നോക്കും. 3 നേരങ്ങളായാണ് ഇത് പരിശോധിക്കുന്നത്. വെറും വയറ്റിലും കാലത്ത് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എന്നിവയ്ക്ക് ശേഷം 2 മണിക്കൂറിന് ശേഷവും മൂത്രത്തിലെ ഷുഗർ നോക്കും. ഷുഗർ ഇല്ല എന്നു കണ്ടാൽ ഞങ്ങളുടെ മരുന്ന് ഘട്ടം ഘട്ടമായി കുറയ്ക്കും. ഒരു പ്രത്യേക അളവിൽ വന്നു കഴിഞ്ഞാൽ, അതായത് 30-40 തുള്ളി മരുന്ന് കഴിച്ച് ഷുഗർ മൂത്രത്തിലില്ലെന്ന് കണ്ടാൽ മരുന്ന് നിർത്താം. അയാൾ പൂർണ്ണ ആരോഗ്യവാനായി എന്നാണ് ഇതിന്റെ അർത്ഥം. പിന്നീട് 2 സിജിഎം കൂടി ചെയ്യും. അതിൽ കൃത്യമായി ഷുഗർ നിൽക്കുകയാണെങ്കിൽ ജീവിതശൈലി ശരിയാണെന്ന് ഉറപ്പിക്കാം. പരമാവധി 3-6 വരെ നീളുന്ന ചികിത്സയാണിത്. കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്ന രോഗിയാണെങ്കിൽ 1.5 കൊണ്ടു തന്നെ ഫലം ഉറപ്പാണ്. രോഗത്തിന് പിന്നിലെ കാരണങ്ങൾ. പ്രമേഹ രോഗം വരുന്നതിന് മുമ്പ് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മൾ അരി ഉൾപ്പെടെയുള്ള കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങളാണ് കൂടുതലും കഴിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ രക്തത്തിൽ കൂടുതൽ ഷുഗർ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഷുഗറിനെ എനർജിയായി മാറ്റാൻ വേണ്ടി പാൻക്രിയാസിന് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ കൂടുതലായി വരുന്ന ഷുഗർ വ്യക്തിയുടെ മേൽ കൂടുതൽ വിശപ്പും ക്ഷീണവും ഉണ്ടാക്കും. അപ്പോൾ വീണ്ടും കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരും. കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ഫാറ്റ് ഡെപ്പോസിഷനും ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടും. വയറിന് ചുറ്റുമാണ് ഈ കൊഴുപ്പ് കൂടുതലായി അടിഞ്ഞു കൂടുന്നത്. അത് കരളിൽ വരുമ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1 മുതലായ അസുഖങ്ങൾ ഉണ്ടാകും. ഇത് കൂടിക്കൂടി വരുമ്പോഴാണ് ലിവർ സിറോസിസിലേക്ക് നയിക്കുന്നത്. ഇതേ ഇൻഫ്ലമേഷൻ രക്തക്കുഴലിൽ ഉണ്ടാകുമ്പോഴാണ് BP ഉണ്ടാകുന്നത്. ഫാറ്റി ലിവർ ഉണ്ടാകുന്ന ആൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് BP കൊളസ്ട്രോളും പ്രമേഹത്തിന്റെ സഹയാത്രികരാണെന്ന് പറയുന്നത്. ഇവിടെയുള്ള പ്രമേഹ രോഗികളുടെ രോഗത്തിന്റെ അടിസ്ഥാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്നാണ് എന്റെ ഫലമായ വിശ്വാസം. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളിൽ കൂടുതൽ മരുന്നുകൾ എത്തുമ്പോൾ രക്തത്തിൽ കൂടുതൽ ഇൻസുലിൻ നിൽക്കുന്നുണ്ടെന്ന് പാൻക്രിയാസിന് സെൻസ് ചെയ്യാൻ കഴിയും. അതോടെ പാൻക്രിയാസ് ഷട്ട് ഡൌൺ ആകാനുള്ള സാധ്യതയുണ്ട്. മരുന്നുകൾ വീണ്ടും കൂടുന്ന അവസ്ഥയിലേക്കാണ് അത് എത്തുന്നത്. പ്രമേഹ രോഗികൾക്ക് ഒരിക്കലും മരുന്ന് നിർത്താൻ സാധ്യമല്ല. നമ്മുടെ ശരീരത്തിൽ അധികമായി ഉണ്ടാകുന്ന ഷുഗറിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിവെക്കും. ആപത് ഘട്ടത്തിൽ എനർജിയായി ഉപയോഗിക്കാനാണിത്. ഷുഗറിനെ കട്ടിയാക്കുന്ന പ്രക്രിയ കഫത്തിന്റെ ഗുണം തന്നെയാണ് ഇതിനും. എപ്പോൾ ശരീരത്തിൽ ഷുഗറിനെ ഗ്ലൈക്കോജനാക്കി, അതായത് കട്ടിയാക്കി മാറ്റാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നോ, അപ്പോൾ രക്തത്തിൽ ഷുഗർ കൂടും. അതുകൊണ്ടാണ് പ്രമേഹത്തെ ഡയബറ്റീസ് മെലിറ്റസ് അഥവാ ഒഴുകുന്ന മധുരം എന്ന് പറയുന്നത്. ഇത് കഫത്തിന്റെ ഗുണമായി കാണുന്നത് കൊണ്ടാണ് ആയുർവേദത്തിൽ കഫത്തിന്റേതായ രീതിയിൽ പ്രമേഹത്തെ ചികിത്സിക്കുന്നത്. എല്ലായ്പ്പോഴും പ്രമേഹ രോഗികൾ ചോദിക്കുന്ന ചോദ്യമാണ് തന്റെ രോഗം മാറുമോ എന്ന്. ആയുർവേദ ചികിത്സയുടെ ആധികാരിക ഗ്രന്ഥമായ ചരക സംഹിതയിൽ പ്രമേഹ ചികിത്സയെക്കുറിച്ച് പറയുന്ന ഭാഗത്തെ 6 ശ്ലോകത്തിൽ ഈ കാര്യം കൃത്യമായി പറയുന്നുണ്ട്. കഫം കൊണ്ടുണ്ടാകുന്ന 10 പ്രമേഹം മാറും. പിത്തം കൊണ്ടുണ്ടാകുന്ന 6 പ്രമേഹങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. വാദം കൊണ്ടുണ്ടാകുന്ന 4 നമ്മളെ കൊല്ലും എന്നാണ് ആ ശ്ലോകം പറയുന്നത്. ആയുർവേദ സിദ്ധ ചികിത്സയിൽ പ്രമേഹം മാറും. പ്രമേഹം ഉണ്ടാകുന്നത് വാദം, പിത്തം, കഫം കാരണമാണോ എന്നറിയുന്നത് രോഗികളുടെ നാഡീസ്പന്ദനങ്ങൾ മനസ്സിലാക്കിയാണ്. പ്രമേഹ രോഗികളുടെ ആന്തരികാവയവങ്ങൾക്ക് ഇത്രയധികം രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ശരീരത്തിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയിരിക്കുന്ന പഞ്ചസാരയും രക്തത്തിൽ രോഗശമനത്തിനായി അധികമായി നൽകുന്ന ഇൻസുലിൻ എന്ന ഹോർമോണുമാണ്. ഹൈപ്പർ ഇൻസുലിനിമ എന്നാണ് ഇതിന് പറയുന്നത്. ഇൻസുലിൻ കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ പ്രധാന രോഗങ്ങളുടെ ചവിട്ടുപടിയായി മാറുന്നുണ്ട്. മനസ്സ് നിറയ്ക്കുന്ന അനുഭവങ്ങൾ. പ്രമേഹ രോഗി രക്തത്തിലെ ഷുഗറിന്റെ അളവ് 3 നോക്കണം. ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഈ രോഗികൾ ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായും ഒഴിച്ചു നിർത്തിയുള്ള ഭക്ഷണ രീതി സ്വീകരിക്കരുത്. ഉദാഹരണമായി 2016 ഒരു അനുഭവം പറയാം. UKയിലുള്ള മതിവാണൻ എന്ന ബോഡി ബിൽഡറുടെ അനുഭവമാണിത്. അദ്ദേഹം 18 പ്രമേഹ രോഗിയായിരുന്നു. രോഗിയായപ്പോൾ ആദ്യം ഗുളിക കഴിച്ചു, പിന്നെ ഇഞ്ചക്ഷനായി, വീണ്ടും ഗുളികയിലേക്ക് മാറി. കുറെ കാര്യങ്ങൾ പഠിച്ച ശേഷം ഭക്ഷണ രീതിയിലൊക്കെ മാറ്റം വരുത്തി. ശരീരഭാരം കുറഞ്ഞപ്പോഴും പ്രമേഹത്തിന് മാത്രം മാറ്റമുണ്ടായില്ല. തുടർന്ന് ഇഞ്ചക്ഷനിലേക്ക് മാറിയപ്പോഴാണ് ഇങ്ങനെ പോലെ ശരിയാവില്ല എന്ന് തോന്നിയത്. ഇതോടെ ഇന്ത്യയിൽ മടങ്ങിയെത്തി പൂനെയിലെ പ്രശസ്തമായ പ്രമേഹ രോഗ ആശുപത്രിയിൽ അഡ്മിറ്റായി. UK നിന്നും കൊണ്ടുവന്ന CGM അദ്ദേഹത്തിന്റെ കയ്യിൽ ഘടിപ്പിച്ച് ചികിത്സ തുടങ്ങി. ഇഞ്ചക്ഷനും മരുന്നും നൽകിയിട്ടും പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പ്രമേഹം കൂടിയാൽ ഇഞ്ചക്ഷന്റെ അളവ് കൂട്ടാനും കുറയുമ്പോൾ അത് കുറയ്ക്കാനുമുള്ള നിർദ്ദേശവും നൽകി. പിന്നെ ഡിസ്ചാർജായി. അദ്ദേഹം ഗൂഗിളിൽ തിരഞ്ഞ് നേരെ എന്റെ അടുത്ത് എത്തി. ചികിത്സ തുടങ്ങി 3-ാമത്തെ ദിവസം ഇഞ്ചക്ഷനൊക്കെ നിർത്താൻ പറ്റി. ചികിത്സ പിന്നെയും തുടർന്നു. ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ പതുക്കെ എന്റെ മരുന്ന് നിർത്തുകയായിരുന്നു. 2016 ശേഷം അദ്ദേഹം പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ടില്ല. ശരീരഭാരവും സാധാരണ നിലയിലായി. ചെന്നൈയിൽ താമസിക്കുന്ന മലയാളിയായ പ്രദീപ് എന്ന രോഗി കോവിഡ് തുടക്കകാലത്താണ് ഇവിടെ എത്തിയത്. 10 വർഷമായി പ്രമേഹ രോഗിയായി. ചികിത്സയുടെ തുടക്കം തന്നെ എല്ലാ മരുന്നുകളും നിർത്തി. 1 മാസത്തിനുള്ളിൽ തന്നെ പ്രദീപിന്റെ പ്രമേഹം മാറി. ഇന്ന് വരെ പ്രമേഹത്തിന് മറ്റൊരു മരുന്നും കഴിച്ചിട്ടില്ല. ഈ 2 ചികിത്സയുടെയും ഹെൽത്ത് റിപ്പോർട്ടുകളും പഠനവും പുനർജനീസ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രമേഹരോഗ ചികിത്സയിൽ വളരെ പ്രധാനമാണ് ഗ്യാംഗ്രിൻ അഥവാ നാഡീവ്രണം എന്ന അവസ്ഥ. പ്രമേഹരോഗി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഡയബറ്റിക് ഫുട്, അതായത് കാലിലെ ഒരു ചെറിയ സുഷിരത്തിലൂടെ പഴുപ്പോ അല്ലെങ്കിൽ വെള്ളമോ പുറത്തു വരും. കടുത്ത മണവും അനുഭവപ്പെട്ടേക്കും. ഉപ്പൂറ്റിയിലോ വിരലുകളിലോ എവിടെ വേണമെങ്കിലും വരാം. കാലിന് കടുത്ത വേദനയും ഉണ്ടാകും. തുടക്കത്തിൽ ചികിത്സിച്ചാൽ ഈ അവസ്ഥ മാറ്റാം. 2 തരം നാഡീവ്രണങ്ങളുണ്ട്, വെറ്റ് ഗ്യാംഗ്രിൻ, ഡ്രൈ ഗ്യാംഗ്രിൻ. വെറ്റ് അവസ്ഥയാണെങ്കിൽ ചികിത്സിക്കാൻ കഴിയും. ഡ്രൈ ആണെങ്കിൽ ചികിത്സ ഏറെ പ്രയാസമാണ്. നേരത്തെ ചികിത്സ തേടിയാൽ കാൽ മുറിച്ചു നീക്കാതെ തന്നെ ചികിത്സിക്കാൻ കഴിയും. പലപ്പോഴും ഒരു ആംപ്യൂട്ടേഷൻ ഇത് നിൽക്കില്ല എന്നതാണ് വേദനാജനകമായ അവസ്ഥ. പാദം മുതൽ തുടവരെയുള്ള ഭാഗം ചിലപ്പോൾ നീക്കം ചെയ്യേണ്ടതായും വന്നേക്കാം. സർജറിയുടെ തീയതി കിട്ടുമ്പോഴാണ് പല രോഗികളും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാലുകൾ നഷ്ടപ്പെടാതെ തന്നെ ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ ആയുർവേദത്തിലുണ്ട്. നേരത്തെ ചികിത്സയ്ക്ക് എത്തണം എന്ന് മാത്രം. പ്രമേഹ രോഗികൾക്ക് എല്ലാ മരുന്നുകളും ഉപേക്ഷിച്ച് സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്നതാണ് ഈ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൃദ്രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, അമിതഭാരം, BP തുടങ്ങിയ പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സാധിക്കും. കാരണം രക്തത്തിൽ ഇൻസുലിൻ കൂടാതെ നോൺ ഇൻസുലിൻ ആയിട്ടുള്ള മരുന്നുകൾ മാത്രമാണ് ഈ ചികിത്സയിൽ തുടരുന്നത്. കൃത്യമായ ചിട്ടയോടെ ജീവിക്കുകയാണെങ്കിൽ ദീർഘകാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾക്ക് www.agnirasa.in, ഇമെയിൽ shajiraj@gmail.com, ഫോൺ 95 00 00 11 77.